മണ്ണിൽ നീതമായ ദ്വീപിലൂടെ കുരിരുൾ വന്നു മൂടിയോ പാതി മിന്നി ദൂരെ നിന്നമായ രാഗമേഘം മുഖമായി മാഞ്ഞു പോകയോ കാറ്റുവന്നു.
ഒരു സമരകാലത്തെ നിശബ്ദതയ്ക്ക് ശേഷം മലയാള സിനിമാ രംഗം വീണ്ടും ഉണർവിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ക്രിസ്മസിന് തിയേറ്ററിലെത്താൻ ഒരുങ്ങി നിന്ന വമ്പൻ സിനിമകൾ തിയേറ്റർ സമരത്തിന് ശേഷം ശാപമോക്ഷം നേടി പ്രൊജക്ടറുകളിൽ എത്തി തുടങ്ങി. ജിബു ജേക്കബ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ, ദുൽഖർ സൽമാൻ നായകനാകുന്ന സത്യനന്ദിക്കാട് ചിത്രം ജോമോന്റെ സുവിശേഷം എന്നിവയാണ് ഈ വെള്ളിയാഴ്ച കേരളത്തിൽ പ്രദർശനത്തിന് എത്തിയത്. ഇതിൽ പല കാരണങ്ങൾ കൊണ്ട് കേരളം കാത്തിരുന്ന ചിത്രമാണ് മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ. നായകനും സംവിധായകനും ഒരേപോലെ തൊട്ടു മുൻപത്തെ സിനിമകൾ ബോക്സ് ഓഫീസിൽ എത്തിച്ച ശേഷമാണ് മുന്തിരിവള്ളികളുമായി എത്തുന്നത്. മോഹൻലാലിന് ഈ ചിത്രം പ്രതീക്ഷകളുടെ ഒരു കൂമ്പാരമാണ്. 100 കോടി ക്ലബിലെത്തിയ പുലിമുരുകന്റെ മാസ് ഗെറ്റപ്പിൽ നിന്ന് ഒരു സാധാരണക്കാരനിലേക്ക് എത്തുമ്പോൾ വേഴ്സറ്റൈൽ ആക്ടറിൽ പ്രേക്ഷകരുടെ പ്രതീക്ഷ വലുതാണ്. തീർന്നില്ല. തെലുങ്കിൽ 2 ഹിറ്റ് ചിത്രങ്ങൾ കൂടി കഴിഞ്ഞ കൊല്ലം മോഹൻലാൽ സ്വന്തം ഫിൽമോഗ്രാഫിയിൽ ചേർത്തു. അതും പഴയ മോഹൻലാലിനെ കാണാനാകുന്ന 2 ചിത്രങ്ങൾ. ജിബു ജേക്കബ് തരുന്ന പ്രതീക്ഷയും ചെറുതല്ല. വെള്ളിമൂങ്ങ എന്ന ഒരൊറ്റ ചിത്രം കൊണ്ട് മലയാള സിനിമയിൽ ഒരു തഴക്കം വന്ന സംവിധായകൻ്റെ ഇരിപ്പിടം സ്വന്തമാക്കിയിട്ടുണ്ട് ജിബു ജേക്കബ്. എന്നാൽ ആ പ്രതീക്ഷകൾക്കൊത്ത ഒരു ചിത്രമല്ല മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ. പഞ്ചായത്ത് സെക്രട്ടറിയായ ഉൽഹന്നാനും ഭാര്യ ആനിയമ്മയും തമ്മിലുള്ള ദാമ്പത്യം വർഷങ്ങളുടെ പഴക്കങ്ങൾ കൊണ്ട് ബുരടിപ്പിലേക്ക് എത്തിയിട്ടുണ്ട്.
നമുക്കൊന്ന് സൂസന്റെ ബ്യൂട്ടി പാർലർ വരെ ഒന്ന് പോയാലോ?
ആർക്ക് കാണാന്? ഇവിടെ ഒരാൾ എന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് മാസങ്ങളായി.
ഉലഹന്നാന് ഇപ്പോൾ ചിരിക്കാൻ പോലും കഴിയുന്നില്ല. ആനിയമ്മ അങ്ങേയറ്റം ഒതുങ്ങിക്കൂടി ജീവിക്കുന്നു. അവർക്ക് 2 മക്കളുണ്ട്. പ്ലസ് ടുവിന് പഠിക്കുന്ന ജിനിയും സ്കൂൾ വിദ്യാർത്ഥിയായ ജെറിയും.
എനിക്ക് ബാക്കിയോടി കാണണം.
ബാക്കിയൊന്നുമില്ല. ഇപ്പോഴും കരച്ചിൽ. ഇത് കഴിഞ്ഞാലും കരച്ചില്ല. ഈ പെണ്ണുങ്ങളുടെ കരച്ചിൽ കാരണം വീട്ടിൽ കയറാൻ
പറ്റാതെ.
അനുജി, ഉന്നത്ത സാറ് വീട്ടിലെങ്ങനെ ചിരിക്കാറുണ്ട്?
ഈ മടുപ്പിന് ഒരു പരിഹാരമായി സുഹൃത്തുക്കൾ ഉലഹന്നാനെ ഉപദേശിക്കുന്നത് ഒരു പ്രണയം കണ്ടെത്താനാണ്. അതിനായി നടത്തുന്ന ശ്രമങ്ങൾ അബദ്ധത്തിലെത്തുന്നതിനൊടുവിൽ ഭാര്യ തന്നെയാണ് തനിക്ക് യോജിച്ച കാമുകിയെന്ന് അയാൾ കണ്ടെത്തുന്നു.
നമ്മൾ വേറെ ചില റിലേഷൻസിൽ ചെന്നപ്പെടുമ്പോ ഭാര്യയോട് കുറച്ച് കൂടുതൽ സ്നേഹം കാണിക്കണം. അതാണ് അതിന്റെ ഒരു ടെക്നിക്.
ഇന്നു മുതൽ നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു സ്കൂളല്ല.
സ്കൂളാ?
സ്കൂളല്ല, ഒരു സർവകലാശാലയാണ്. ആ സർവകലാശാലയുടെ ഗേറ്റിൽ വെറുതെ വായി നോക്കി നിൽക്കുന്ന ഒരു വേസ്റ്റ് ജന്മം മാത്രമാണ് ഞാൻ.
ടൈം കിട്ടുമ്പോ ഞാൻ ക്ലാസ് എടുക്കാം.
ഉറപ്പായും വരും.
ഞാൻ പോട്ടെ. അനിയമ്മയ്ക്ക് കുളിക്കണം.
കുളിക്കണോ?
പിന്നെ ഉലഹന്നാനും ആനിയമ്മയും കൊടിയ പ്രണയത്തിലാണ്. ഇതിനിടെ അവരുടെ മകൾ ജിനിയും ഒരു പ്രണയത്തിലേക്ക് അകപ്പെടുന്നു. അത് തിരിച്ചറിയുന്ന ഉലഹന്നാനും ആനിയമ്മയും കടന്നുപോകുന്ന ആധിയിലൂടെയാണ് ചിത്രം ക്ലൈമാക്സിലേക്ക് നീങ്ങുന്നത്.
പ്രേമത്തിനെന്നും 16 വയസ്സ്, വള്ളിനിക്കറിൽ നിന്നും ഒറ്റമുണ്ടിലേക്ക് കയറുന്ന പ്രായം.
ഞാനിപ്പോ അവിടെ നിൽക്കാട.
ശരിക്കും പ്രേമമായ
അതുക്കും മേലെ.
അതാണ് താടി വഴിച്ച് സുന്ദരനായത്.
അതെ അതെ. ഓ, ഞാൻ കുറച്ച് ബിസിയാണ്. അയ്യോ, വിളി ഉൾവിളി ഉൾവിളി.
ഒരു കുടുംബത്തിന്റെ കഥയാണെങ്കിലും പല കുടുംബങ്ങളുടെ കഥയുണ്ട് ഈ സിനിമയുടെ അതിരുകളിൽ. എല്ലാം എത്തുന്നത് ദാമ്പത്യമാണ് മനോഹരമെന്നും ദാമ്പത്യത്തിനകത്ത് മാത്രമേ പ്രണയം പാടുള്ളൂ എന്നുമുള്ള സാമാന്യ ബോധത്തിലേക്കാണ്. അതുതന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഉപയോഗിച്ച സങ്കേതങ്ങൾ അങ്ങേയറ്റം പഴഞ്ചനുമാണ്. പല കാലങ്ങളിലായി മലയാള സിനിമയിൽ തന്നെ വന്നുപോയിട്ടുള്ള ഒരുപാട് ഹിറ്റ് സിനിമകളെ ഓർമ്മിപ്പിക്കുന്നതാണ് തിരനാടകത്തിലെ പല ഘട്ടങ്ങളും. അനുരാഗ കരിക്കിൻ വെള്ളം, ദൃശ്യം, ഇന്നത്തെ ചിന്താവിഷയം, ചന്ദ്രേട്ടൻ എവിടെയാ, വെറുതെയല്ല ഭാര്യ, ഇതൊക്കെ ആ പട്ടികയിൽപ്പെടും. കഥാഗതിയിൽ മുഴച്ചു നിൽക്കുന്ന ഈ സമാനതകൾ ഒഴുക്ക് മുറിക്കുന്നതുകൂടിയാണ്. മാത്രമല്ല, കഥയിൽ ഉൾച്ചേർക്കാൻ ബോധപൂർവം ശ്രമിച്ച ഒരു പഴയ സിനിമയുടെ ഓർമ്മപ്പെടുത്തൽ അമ്പെ പരാജയപ്പെടുന്നുമുണ്ട്. പത്മരാജന്റെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ.
അധികാലത്തെണീറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും.
ബി ജെ ജെയിംസിന്റെ പ്രണയോപനിഷത്ത് എന്ന ചെറുകഥയിൽ നിന്ന് എം സിന്ധുരാജാണ് ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. സിനിമയുടെ ആദ്യഘട്ടത്തിൽ കയ്യിലൊതുങ്ങാതെ വലിഞ്ഞു നീണ്ട ആഖ്യാനം അല്പമെങ്കിലും ശരിയാകുന്നത് അവസാന ഭാഗത്ത് ജിനിയുടെ പ്രണയം ഉലഹന്നാനും ആനിയമ്മയും തിരിച്ചറിയുന്നിടത്താണ്. അതുകൊണ്ട് തന്നെ സിനിമ നന്നാവുന്നത് രണ്ടാം പകുതിയിലാണ്. വെള്ളിമൂങ്ങയിൽ ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങളെ കാണിച്ചു തരാൻ കഴിഞ്ഞ ജിബു ജേക്കബിന് ഈ ചിത്രത്തിൽ പല കഥാപാത്രങ്ങളെയും എങ്ങനെ അവതരിപ്പിക്കണം എന്നുപോലും അറിയാത്ത വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട്. ജോയ് മാത്യു, ആശാ ശരത്, ശശി കലിംഗ, സുരേഷ് കൃഷ്ണ, നന്ദു, മഹേഷിന്റെ പ്രതികാരം ഫെയിം കെ എൽ ആന്റണി, ലീന ആന്റണി ദമ്പതിമാർ, മേഘനാഥൻ തുടങ്ങി നിരവധി പ്രഗത്ഭരായ അഭിനേതാക്കളാണ് ഒന്നോ രണ്ടോ സീനിൽ വന്നു പോകുന്നത്. മിക്കവർക്കും സിനിമയിൽ ഒരു ചലനം പോലും ഉണ്ടാക്കാൻ കഴിയുന്നുമില്ല. ഉലഹന്നാന്റെ ഓഫീസിൽ അയാളെ പ്രേമിക്കുന്ന സെസിലി എന്ന സ്ത്രീ ഒഴികെ മറ്റാരും മറ്റൊരു സന്ദർഭവും മൊത്തത്തിലുള്ള കഥാഗതിയിലേക്ക് ഇഴുകിച്ചേരുന്നില്ല. ഏച്ചുകെട്ടിയതുപോലെ മുഴച്ചിരിക്കുന്നുമുണ്ട് ആ സീനുകൾ.
താമര കണ്ണാളെ പൂമാരനെ കണ്ടുവോ കാവിനരികെ മണിമഞ്ചാടിച്ചോ പുള്ള നാണം കൊണ്ടോ.
എടുത്തു പറയേണ്ട ഒരു കാര്യം സിനിമയുടെ മൂന്ന് ഘട്ടത്തിൽ ഉലഹന്നാന്റെ വീടിന്റെ മൂന്ന് അന്തരീക്ഷമാണ്. ഉലഹന്നാന്റെയും ആനിയമ്മയുടെയും വിരസമായ ദാമ്പത്യത്തിന്റെ സമയത്ത് ആ വീട് അങ്ങേയറ്റം ഇടുങ്ങിയതാണ്. രണ്ടാം ഘട്ടത്തിൽ അവരുടെ പ്രണയം തുടങ്ങുമ്പോൾ ആ വീട്ടിലെ ഒരു കസേര പോലും മാറാതെ വീടിന് തെളിച്ചവും തിളക്കവും ഉണ്ടാകുന്നു. മൂന്നാം ഘട്ടത്തിൽ ജിനിയുടെ പ്രണയമെത്തുമ്പോൾ ഇരുളും വെളിച്ചവും നിറഞ്ഞ ദുരൂഹതയും അതേ വീട്ടിൽ വന്നു നിറയുന്നു. കഥാപാത്രങ്ങളുടെ മാനസിക ഭാവങ്ങൾ കഥ നടക്കുന്ന അന്തരീക്ഷത്തിലൂടെ പ്രേക്ഷകർക്ക് പകർന്നു കൊടുക്കാൻ ഒരു പരിധിവരെ സംവിധായകൻ ജിബു ജേക്കബിനും ക്യാമറമാൻ പ്രമോദ് കെ പിള്ളയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഉലഹന്നാൻ ആനിയമ്മ പ്രണയം കാണിക്കാൻ ഇവർ സിംല വരെ പോയത് എന്തിനെന്ന് വ്യക്തമല്ല. സിംലയിലെ പാട്ടടക്കം ബിജിബാലും എം ജയചന്ദ്രനും ഒരുക്കിയ ഒരു പാട്ടും ഓർമ്മയിൽ നിൽക്കുന്നതുമല്ല. എന്നാൽ ബിജിബാലിന്റെ പശ്ചാത്തല സംഗീതം ഭേദപ്പെട്ടതാണ്. അഭിനയത്തിന്റെ കാര്യത്തിൽ അലൻസിയറും മീനയും സിസിലിയായി അഭിനയിച്ച മഞ്ജുവുമൊക്കെ ഭേദപ്പെട്ടു നിന്നു. മോഹൻലാലിന്റെ സാൾട്ട് ആൻഡ് പെപ്പർ ഗെറ്റപ്പും മിഡ് തേർട്ടീസ് ലുക്കും ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട് ചിത്രത്തിൽ. പുലിമുരുകന് ശേഷം മോഹൻലാലിന് റിയലിസ്റ്റിക് കുടുംബകഥ ഒരു നല്ല ചുവടുവയ്പ് തന്നെയായിരുന്നു. എന്നാൽ പ്രതീക്ഷകളുടെ കൂമ്പാരം തന്നെയാണ് ഈ ചിത്രത്തിന് വെല്ലുവിളിയാകുന്നത്.
കഥകളിലുതിരുന്നൊരു ഹിമകണമേകിടുമോ, കാത്തിരുന്നു വാനം പാടി നീ കേൾക്കുവാനൊരീണം പാടി.
മറുചിരിയുടെ കിളിമൊഴിയുടെ പുതുമഴയുടെ